നമസ്കാരം ഡോക്ടർ സി എസ് ഗോപകുമാർ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. അടുത്തിടെ ഒന്നും കാണാത്ത രീതിയിലുള്ള ചൂടാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥയിൽ ഇത്രമാത്രം മാറ്റം വന്നിരിക്കുന്നത്?
വളരെ ശരിയാണ്, കേരളം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വേനൽക്കാലത്ത് കേരളത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് താപതരംഗം, ഉഷ്ണതരംഗം ആദ്യമായിട്ട് വാണിംഗ് കൊടുക്കപ്പെട്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. എല്ലാ ജില്ലകളിലും പകൽ താപനില ശരാശരിയേക്കാൾ വളരെ ഉയർന്നു നിൽക്കുകയാണ്. ഫെബ്രുവരി മുതൽ തന്നെ കേരളത്തിൽ ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി താപനില ഫെബ്രുവരിയിൽ ചിലപ്പോഴൊക്കെ കുറയാറുണ്ടായിരുന്നെങ്കിലും പൊടുന്നില രാത്രിയിലത്തെ ചൂടും വർദ്ധിക്കാറുണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ പൊടുന്നില ഉണ്ടായതാണ് ഈ സാഹചര്യം എന്ന് വിലയിരുത്തുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ആഗോള കാലാവസ്ഥയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളും കൂടി ഈ സാഹചര്യത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഒപ്പം പ്രാദേശികമായി സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് നാം ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും കൂടി പരിണിതഫലമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇക്കുറി പസഫിക് സമുദ്രത്തിൽ വളരെ ശക്തമായിട്ടുള്ള എൽനിനോ രൂപപ്പെടുകയും അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മഴക്കുറവിനും അതേസമയത്തും മറ്റു ചില ഭാഗങ്ങളിൽ വരൾച്ചയ്ക്കും ഹേതുവാക്കും. എൽനിനോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കിഴക്കൻ പസഫിക്കിലും മധ്യ പസഫിക്കിലും ചില വർഷങ്ങളിൽ അസാധാരണമായിട്ട് കാണപ്പെടുന്ന സമുദ്രജല ഉപരിതല ഊഷ്മാവ് സാധാരണഗതിയിൽ നിന്നും വർദ്ധിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ചില വർഷങ്ങളിൽ. അത് സാധാരണഗതിയിൽ ഈ പ്രദേശങ്ങളിൽ ഈസ്റ്റേൺ പസഫിക്കിലും സെൻട്രൽ പസഫിക്കിലും ഒക്കെ ഒഴുകുന്നത്, നമ്മുടെ തെക്കേ അമേരിക്കയിലെ പടിഞ്ഞാറൻ തീരത്ത് കൂടെ ഒഴുകുന്നത് ശീതജല പ്രവാഹമാണ്. ചില വർഷങ്ങളിൽ ഈ ശീതജല പ്രവാഹത്തെ മറികടന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ എൽനിനോ എന്ന് പറയുന്ന അല്ലെങ്കിൽ വാം വാട്ടറിന്റെ പ്രസൻസ് അവിടെ കാണപ്പെടുന്നു. ഈ വാം വാട്ടർ ഏതാണ്ട് പസഫിക്കിന്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും വ്യാപിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വാണിജ്യവാദങ്ങൾ ചെട്ടിപറയുകയും അതുവഴി തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള സംവഹന പ്രക്രിയയും അവിടെ മഴയും ധാരാളം മഴയും അതേസമയത്ത് മറുഭാഗത്ത് പടിഞ്ഞാറൻ പസഫിക്കിന്റെ ഭാഗത്ത് ഓസ്ട്രേലിയ ഉൾപ്പെടുന്ന ഭാഗത്ത് ശക്തമായ വരൾച്ചയ്ക്കും സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും ഇക്കുറി എല്ലിനോ ഒരു വില്ലിനായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലും എല്ലിനോ പ്രഭാവം മൂലം കാലവർഷം കുറയുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് പ്രവചനം നൽകിയിരുന്നു. അത് ശരിയായി. 14% കാലവർഷ മഴയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ സ്ഥിതിഗതികൾ പറയുകയാണെങ്കിൽ കാലവർഷ മഴ 26% കുറവായിരുന്നു. ഒപ്പം കേരളത്തിൽ മഴ കുറഞ്ഞതും കേരളത്തിൽ നാം ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും. നമ്മൾ കേരളത്തിലും വനനശീകരണം മുൻപോട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ നെൽവയലുകൾ നോക്കി നിൽക്കുന്ന വേഗത്തിലാണ് മണ്ണിട്ടും മൂടുന്നത്. തണ്ണീർത്തടങ്ങൾ അതിദ്രുതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് വാട്ടർ മാനം ചൂഷണം ചെയ്യപ്പെട്ടു പോകുന്നു. നദികളിൽ നിന്ന് മണ്ണെടുക്കുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും തന്നെ സൗഹാർദ്ദപരമല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ പുറന്തള്ളപ്പെടുന്ന ഹരിതഗൃഹ പ്രഭാവവാതകങ്ങൾ, ഒപ്പം നമ്മുടെ പ്രാദേശികപരമായിട്ടുള്ള അർബനൈസേഷൻ നടക്കുന്നുണ്ട്. ടാറിറ്റ് റോഡുകളില്ലാത്ത നാട്ടിൻപുറങ്ങൾ പോലും ഇല്ല. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നത് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ഒരു നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്ന കാലാവസ്ഥയിലുള്ള വ്യതിയാനം, ചൂട് കൂടുന്ന ഒരു പ്രവണത, കേരളത്തിന്റെ പ്രകൃതി ഭംഗി, അതുപോലെ തന്നെ കാർഷിക മേഖലയെ, അതുപോലെ മറ്റു വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ ഗോപകുമാർ?
കേരളം പോലുള്ള സംസ്ഥാനത്ത് അത്യുഷ്ണം അനുഭവപ്പെടാറില്ല, അതിശൈത്യവും അനുഭവപ്പെടാറില്ല എന്നാണ് പറയാറുള്ളത്. ദൈവത്തിന്റെ സ്വന്തം നാട്, ധാരാളം പുഴകൾ, ധാരാളം മഴ പെയ്യുന്ന ലോകത്തിലെ അപൂർവം പ്രദേശങ്ങളിലൊന്ന്. കടൽ ചൂട് കൂടി വരുന്നത് തീർച്ചയായിട്ടും കാലിക വിളകൾക്ക് ബുദ്ധിമുട്ടാണ്. ഇറിഗേഷൻ വാട്ടർ കൊടുക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ വിളകളെല്ലാം വാടിപ്പോകാനും നശിച്ചു പോകാനും കാലക്രമേണ അതിന്റെ ഈൽഡ് നഷ്ടപ്പെട്ട് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. രാത്രി ചൂട് കൂടുന്നതും ഒരു തരത്തിൽ ചില ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ ഒഴിച്ച് ചില പ്രദേശങ്ങളിൽ വളരുന്ന വിളകൾക്കെല്ലാം വളരെ ദോഷമാണ്. ഹൈറേഞ്ചിൽ നമ്മൾ ദർശിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിന്റെ ഹൈറേഞ്ച് വയനാട് ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ പകൽ ചൂട് ഉയരുകയും രാത്രി താപനില കുറവ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അത്തരത്തിൽ വരുമ്പോൾ പകൽ ചൂട് കൂടുകയും രാത്രി താപനില കുറയുകയും ചെയ്യുമ്പോൾ താപനില തമ്മിലുള്ള ഒരു അന്തരം വർദ്ധിക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് അവിടെ വളരുന്ന ഈ അന്തരത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത അവിടെ വളരുന്ന തനത് വിളകളായിട്ടുള്ള കാപ്പി, ഏലം, തേയില, കൊക്കോ, അവിടുത്തെ തനത് വിളകൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിനോട് അനുകൂലപ്പെട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഈല്ലെല്ലാം കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ താപനിലയിൽ വർദ്ധിച്ചു വരുമ്പോൾ ചില തരത്തിലുള്ള പെസ്റ്റ് ഇൻസെക്ട് ഡിസീസ് പൊട്ടിപ്പുറപ്പെടാനും ഇപ്പോൾ ഉള്ള ചില ഇൻസെക്ട് പെസ്റ്റ് ഡിസീസ് അറ്റാക്ക് എല്ലാം ഇല്ലാതായി പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ കശുമാവ് പോലുള്ള വിളകൾക്ക് ഇതുവരെ ഉയർന്ന താപനിലയോട് അനുകൂലപ്പെട്ട് പോകാൻ കഴിയും. പക്ഷേ മറ്റു പല വിളകളും അത്യുഷ്ണത്തോട് ഉയർന്ന താപനിലയോട് പൊരുത്തപ്പെട്ടു പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടുന്ന വിളകൾ തന്നെയാണ്. നെല്ലിനെ പോലുള്ള കാർഷിക വിളകൾക്ക് 1 ഡിഗ്രി സെന്റിഗ്രേഡ് താപനില വർദ്ധിച്ചാൽ 10% വരെ ഈൽഡ് കുറയാൻ സാധ്യതയുണ്ടെന്ന് സ്വാമിനാഥനെല്ലാം നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്.
ഡോക്ടർ കുമാർ, ഇപ്പോൾ പറഞ്ഞ പല മേഖലകളും, അതായത് നമ്മുടെ കൊടും ചൂട് ബാധിക്കുന്ന പല മേഖലകളെ കുറിച്ചും ഡോക്ടർ കുമാർ വിവരിച്ചു. എയർ കണ്ടീഷൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പലർക്കും. കാറുകളിലായാലും വീടുകളിലായാലും പലർക്കും എയർ കണ്ടീഷൻ ഉപയോഗിക്കാൻ ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമായിരിക്കുന്നു. പക്ഷെ ഇത് കാർബൺ എമിഷനും കൂട്ടാൻ സാധ്യതയില്ല. ഇത് പ്രതികൂലമായി എങ്ങനെയാണ് ബാധിക്കുക?
ചൂണ്ടിക്കാണിച്ച പോലെ നമ്മൾ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഇതെല്ലാം ഉപയോഗിക്കാനായിട്ട് ഓഫീസിലായാലും വീടുകളിലായാലും നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. ഇപ്പോ കേരളത്തിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്നത്തെ ഞാൻ തൃശ്ശൂര് വിളിച്ചപ്പോ ഒരു പ്രത്യേക ബ്രാൻഡ് റെഫ്രിജറേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷണർ സ്റ്റോപ്പ് ഇല്ലെന്ന് പറഞ്ഞു. അവർക്ക് കൊടുക്കാനായിട്ട് സ്റ്റോപ്പ് ഇല്ല. ജില്ലാടിസ്ഥാനത്തിൽ കൊടുക്കാനായിട്ട് നിലവിൽ ഒരെണ്ണം പോലും ഇല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മിഡിൽ ഇൻകം ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ പോലും എയർ കണ്ടീഷണർ വാങ്ങി വീടുകളിൽ ഫിറ്റിയാണ്. പാലക്കാടെല്ലാം ഞാൻ നേരിട്ട് കാണുന്നതാണ്, പല വീടുകളിലും ഒന്നിലധികം, ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം മുറികളിൽ ഹീറ്ററുകൾ വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം പുറപ്പെടുന്ന ക്ലോറോഫ്ലോറോ കാർബൺസ് അന്തരീക്ഷത്തിന് അത്ര നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. ഓസോൺ പാളിക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. ഇതെല്ലാം റെഫ്രിജറേഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു വരുന്ന എമിഷൻസ് എല്ലാം അന്തരീക്ഷത്തിന് അത്ര നല്ലതൊന്നല്ല. നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ടല്ലാതെ ഇതിനൊന്നും ഒരു നിയന്ത്രണം നടത്താനും കഴിയുമെന്ന് അറിയില്ല.
ഡോക്ടർ ഗോപകുമാർ, ഇനി മീറ്റിയോളജിക്കൽ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം എത്ര നാൾ ഈ ചൂട് തുടരാനാണ് സാധ്യത? അതൊന്ന് കുറയുന്നത് എപ്പോഴായിരിക്കും എന്നാണ് പറയുന്നത്?
കാലാവസ്ഥ വകുപ്പ് കരുതുന്നത് May 2 കൂടി 1-2 വർഷമെങ്കിലും തെക്കൻ ജില്ലകളിൽ വീഴുമെന്നും 5 തീയതിയോടുകൂടി കേരളത്തിൽ ഒരു വൈഡ് സ്പ്രെഡ് റെയിൻഫോളിനുള്ള സാധ്യതയും അവർ നൽകുന്നുണ്ട്. അത് മഴ വീഴുന്നതോടുകൂടി മാത്രമേ പകൽ ചൂടിനൊരു ആശ്വാസം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ.
ഡോക്ടർ ഗോപകുമാർ, ഇനി ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പൊ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഈ കൊടും ചൂടിലേക്ക് ചെല്ലുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. ഏതൊക്കെ തരത്തിലുള്ളൊരു മുൻകരുതലുകൾ നല്ലതായിരിക്കും?
ഡെഫിനറ്റ് ആയിട്ട് കുറച്ച് ദിവസം ഒരു ട്രാൻസിറ്റ് പീരീഡിൽ ഒരു അസ്വസ്ഥതയ്ക്ക് ഉണ്ടാവരുത്. കാരണം ഇത്രയും അത്യുഷ്ണം അനുഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിലെ ഒരു ജില്ലയിലും ഉണ്ടായിട്ടുണ്ടാവില്ല. അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം അവർക്ക് ഇരിക്കേണ്ടി വരും. വീട്ടിലിരുന്ന് അതിനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പെട്ടിട്ട് പതുക്കെ പതുക്കെ ഇറങ്ങായിരിക്കും നല്ലത്. തൊലിപ്പുറം ഉണ്ടാവുന്ന ബേൺസ് ഒക്കെ ഉണ്ടാകാം, മറ്റു വിഷയങ്ങളും ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ പോലെ പെട്ടെന്ന് ക്ലൈമറ്റിൽ മാറ്റുന്ന മാറ്റം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ട്രാൻസിറ്റിലും ഉണ്ടാകും.
ഡോക്ടർ ഗോപകുമാർ, കേരളത്തിലെ കൊടും ചൂടിനെ കുറിച്ച് ഇത്രയും വിശദമായി SBS മലയാളത്തോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.